2024 സെപ്റ്റംബർ 22 ഞായറാഴ്ച കേരളകൗമുദി ഈ പേപ്പറിന്റെ 4 പേജിൽ നിന്നും വായിക്കുന്നു രാഹുൽ. മോഹൻലാൽ അഭിമുഖം, ജീവിതം എന്ന വിസ്മയം 2. നടനാകണമെന്ന് ആഗ്രഹിച്ചില്ല, എല്ലാം നിയോഗം. VS രാജേഷ് എഴുതുന്നു. മോഹൻലാലുമായി നടത്തിയ ദീർഘ സംഭാഷണത്തിന്റെ 2 ഭാഗമാണ് ചുവടെ. ഇരുവർ എന്ന ചിത്രത്തിൽ MGRലേക്കുള്ള ഒരു പകർന്നാട്ടം എങ്ങനെയായിരുന്നു? ചിത്രീകരണം തീരും വരെ ഇത് MGR അല്ലെങ്കിൽ കരുണാനിധി, ജയലളിത എന്നൊന്നും പറഞ്ഞിരുന്നില്ല. 2 ഫ്രണ്ട്സിന്റെ കഥയെന്നാണ് പറഞ്ഞത്. സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴത് അവരിലേക്കുള്ള കഥയാണെന്ന് മനസ്സിലായി. ആ സമയത്ത് തമിഴ്നാട്ടിൽ ഒരുപാട് രാഷ്ട്രീയ മാറ്റങ്ങളൊക്കെ ഉണ്ടായി, സെൻസറിംഗ് ഒക്കെ പ്രോബ്ലം നേരിട്ടു. അതിനെയൊക്കെ അതിജീവിച്ചാണ് ആ സിനിമ ഉണ്ടായത്. MGRന്റെ സിനിമയിലെ മാനരസങ്ങൾ അനുകരിക്കാൻ പോയാൽ അത് പരിഹാസമായി പോകും, അദ്ദേഹത്തെ കളിയാക്കുന്നതിനും തുല്യമാകും. MGRന്റെ പേഴ്സണൽ ലൈഫാണ് ആ സിനിമയിലുള്ളത്, അതെനിക്കറിയില്ലായിരുന്നു. അദ്ദേഹത്തെ പരിചയമുണ്ടെന്നതല്ലാതെ MGRന്റെ ഫാൻ ആയിരുന്നു. അതെ, ഭയങ്കര ഫാനാണ് ഇപ്പോഴും. ഇരുവർ കണ്ടു കഴിഞ്ഞിട്ട് MGRന്റെ കൂടെ പ്രവർത്തിച്ചിരുന്ന പലരും പറഞ്ഞു അദ്ദേഹത്തിന്റെ പേഴ്സണൽ ലൈഫിലെ ഒരുപാട് മാനരസങ്ങൾ എനിക്കുണ്ടെന്ന്. അദ്ദേഹത്തിന്റെ വെടിയേറ്റിട്ട് ഒരു കോളർ ഒക്കെ ഇട്ടിരുന്നല്ലോ. സ്ക്രിപ്റ്റിൽ ഒന്നും എഴുതി വെച്ചിട്ടില്ലെങ്കിലും ഞാൻ ഒരു കർച്ചീഫ് വേണമെന്ന് പറഞ്ഞു. അദ്ദേഹം അതെങ്ങനെ ചെയ്തിരുന്നുവെന്ന് എനിക്കറിയില്ലായിരുന്നു. അദ്ദേഹം നടക്കുന്നതിന് പകരം വളരെ സ്പീഡിലാണ് സ്റ്റേജിലേക്കൊക്കെ ഓടിക്കയറുന്നത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന്, നമ്മൾ ഒരു സ്റ്റേജിലിരിക്കുമ്പോൾ കൈയൊന്ന് ചൊറിയുക അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെയ്യുക, അദ്ദേഹം ഒന്നും ചെയ്യില്ല, വളരെ കെയർഫുൾ ആയിരിക്കും. ഒരു പേഴ്സണാലിറ്റി കീപ്പപ്പ് ചെയ്യുന്നയാളായിരുന്നു. ആ സിനിമയിൽ എങ്ങനെ ചെയ്തെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ അറിയില്ല. ഒരു നിയോഗമാണ്, അതെ. അതൊരു ആക്ടറിൽ തുടങ്ങി പൊളിറ്റിക്സിൽ പോയി നിൽക്കുന്ന, ഇന്ത്യ മുഴുവൻ ഷൂട്ട് ചെയ്ത ഒരു സിനിമയാണ്. എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ മികച്ച 100 സിനിമ എടുത്താൽ അതിലൊരു സിനിമയാണ് ഇരുവറെന്ന്. ക്രാഫ്റ്റൊക്കെ അപാരമായിരുന്നു. അതേക്കുറിച്ച് കൂടുതൽ പഠനങ്ങൾ വേണമെന്നാണ് എൻ്റെ അഭിപ്രായം. താങ്കൾ ആ സിനിമയിലെ കഥാപാത്രത്തെ അവതരിപ്പിച്ചതുപോലെ മറ്റാർക്കും ചെയ്യാൻ കഴിയുകയില്ല. കലാദേവതയുടെ അനുഗ്രഹം അത്രമാത്രം ചൊരിഞ്ഞു നിൽക്കുന്ന ഒരു കഥാപാത്രമായിരുന്നു. ആ സിനിമയെക്കുറിച്ച് പറയുമ്പോൾ, വാനപ്രസ്ഥം ഷൂട്ട് ചെയ്തത് ഒരു ഫ്രഞ്ച് ക്യാമറമാൻ ആയിരുന്നു, റെനാത്തോ ബർത്തോ. അദ്ദേഹം ഇവിടെ വന്നു. ഇരട്ടപ്പേര് മില്ലിമീറ്റർ എന്നായിരുന്നു. അത്ര സൂക്ഷ്മമായിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. അവർക്ക് യൂണിയന്റെ ചട്ടങ്ങളൊക്കെയുണ്ട്. 8 മണിക്കൂറേ ജോലി ചെയ്യുകയുള്ളൂ. നമ്മൾ റിക്വസ്റ്റ് ചെയ്തപ്പോൾ അത് 12 മണിക്കൂർ ആക്കി തന്നു. അവർ റൂമിൽ നിന്നിറങ്ങുമ്പോൾ ആ സമയം തുടങ്ങും. 12 മണിക്കൂർ ആകുമ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ നിർത്തിയിട്ട് പോകും. അവർക്കതൊരു സിസ്റ്റമാണ്. ഒരു ദിവസം ചിലപ്പോൾ 1-2 ഷോട്ടൊക്കെ എടുക്കുകയുള്ളൂ. വേറൊരു ക്യാമറമാനെ വെച്ചോട്ടെ എന്ന് ഞങ്ങൾ അദ്ദേഹവുമായി സംസാരിച്ചു. അദ്ദേഹം സമ്മതിച്ചു. പക്ഷേ തനിക്ക് പകരം വെക്കുന്ന ഒരു ഛായാഗ്രഹകന്റെ സിനിമ കാണണമെന്ന് പറഞ്ഞു. ഇരുവർ ആണ് കാണിച്ചത്, സന്തോഷ് ശിവന്റെ ഛായാഗ്രഹണം. സിനിമ കണ്ടയുടനെ അദ്ദേഹം ഓക്കെ പറഞ്ഞു. അദ്ദേഹം ഷൂട്ട് ചെയ്തത് പ്ലാറ്റിനം ഫോർമാറ്റിലുള്ള ക്യാമറ വെച്ചാണ്, പാനാവിഷൻ. റൊനാത്തോ ബർത്തോ ആയതിനാലാണ് അവർ പ്ലാറ്റിനം കൊടുത്തത്. സന്തോഷ് വന്നപ്പോൾ പറഞ്ഞു, എനിക്ക് ചെമ്പോ വെള്ളിയോ എന്ത് തന്നാലും മതിയെന്നും. അതൊരു ആത്മവിശ്വാസമാണ്. റൊനാത്തോ ബർത്തോയേക്കാളും കോൺഫിഡൻസ് ആണ്. ഞാൻ ഓട്ടോറിക്ഷ ഓടിച്ചു പഠിച്ചതാണ്, എനിക്ക് ബെൻസും ഓടിക്കാം, ഓട്ടോറിക്ഷയും ഓടിക്കാം, സന്തോഷ് പറഞ്ഞു. അൺബിലീവബിൾ ആയിട്ട് ഷൂട്ട് ചെയ്തു. വാനപ്രസ്ഥത്തിന്റെ കാര്യം പറയുമ്പോൾ, കലാമണ്ഡലം കൃഷ്ണൻ നായർ, അമ്മന്നൂർ മാധവ ചാക്യാർ, കലാമണ്ഡലം ഗോപിയാശൻ, ഇവരുടെയൊക്കെ പെർഫോമൻസ് കണ്ടിട്ടുണ്ടോ? ഞാൻ ഗോപിയാശാന്റെയൊക്കെ കണ്ടിട്ടുണ്ട്. അത് കണ്ടതുകൊണ്ട് മാത്രം ആ സിനിമയിൽ അഭിനയിക്കാൻ പറ്റില്ല. ഉദാഹരണത്തിന്, എത്രമാത്രം സൗന്ദര്യമുള്ള ആളാണെങ്കിലും ആ വേഷം കെട്ടിയാൽ മോശമായി പോകും. അത്രമാത്രം വേഷപ്പകർച്ച ആവശ്യമാണ്. ഗോപിയാശാൻ അവിടെ പാവം പോലെയിരിക്കും. പക്ഷേ വേഷം കെട്ടി വന്നു കഴിഞ്ഞാലുള്ള ആ പ്രസൻസ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ശിവാജി സാർ അങ്ങനെയായിരുന്നു. അദ്ദേഹം ആ ഡ്രസ് ഇട്ട് കഴിഞ്ഞാൽ വേറൊരാളായി മാറുമായിരുന്നു. വാനപ്രസ്ഥത്തിൽ എനിക്കെന്താ ചെയ്യാൻ പറ്റുക? അങ്ങനെ ഒരു കഥ വന്നു. അതൊരു ഫ്രഞ്ച് കോ പ്രൊഡക്ഷൻ ആയിരുന്നു. ബറോസ് പോലെയാണ്, ഇന്ത്യയിൽ ആദ്യമായാണ്. ഞങ്ങളുടെ പ്രൊഡക്ഷൻ ആയിരുന്നു. ഷാജി സാർ അതിൻ്റെ കഥയൊക്കെ വന്ന് പറഞ്ഞപ്പോൾ ഇതെങ്ങനെ എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. എനിക്കത് ചെയ്യാൻ പറ്റുമെന്ന് അദ്ദേഹത്തിനൊരു കോൺഫിഡൻസ് ആണ്. കർണഭാരതത്തിന്റെ കാര്യത്തിൽ കാവാലം നാരായണപ്പണിക്കർ സാറിനും ഇതൊരു കോൺഫിഡൻസ് ആയിരുന്നു. അവിടെ ചെന്നപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ കഥകളി നടനല്ലാത്തത്, ബാക്കി എല്ലാവരും കഥകളി നടന്മാരാണ്. എന്റെ അമ്മായി അച്ഛൻ്റെ വേഷമാണ് ഗോപിയാശാന്. അവരൊന്നും കഥകളി വേഷത്തിലുമല്ല. 10-15 ദിവസം അവരുടെ കൂടെ നിന്ന് കുറച്ചൊക്കെ പഠിച്ചു. കുട്ടിക്കാലത്ത് കഥകളി കണ്ടിട്ടുണ്ടോ? എന്റെ അച്ഛൻ്റെ കൂടെ പോയി ഞാൻ കണ്ടിട്ടുണ്ട്. അന്ന് നമുക്ക് അതിന്റെ മുദ്രകളൊന്നും അറിയില്ലല്ലോ. കഥകളി വേഷം കെട്ടണമല്ലോ. ഞാൻ 13 മണിക്കൂറിലേറെ ആ സിനിമയ്ക്കായി വേഷം കെട്ടി നിന്നിട്ടുണ്ട്. വേഷമിട്ട് കഴിഞ്ഞാൽ ബാത്റൂമിൽ പോലും പോകാൻ പറ്റില്ല. കിരീടവും വെച്ചിട്ട് ഞാൻ ഡ്രസ്സൊക്കെ ചെയ്ത് ഷോട്ട് എടുക്കാൻ നിൽക്കുകയാണ്. എന്നെ വേഷമണിയിച്ചവർ ദൂരെ മാറി നിന്ന് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. എൻ്റെ മേക്കപ്പ് മാൻ അവരെ അടുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞ് ഞാൻ അദ്ദേഹത്തെ വിളിച്ചു ചോദിച്ചു എന്താ അവർ പറഞ്ഞതെന്ന്. കൃഷ്ണൻ നായർ ആശാനെ പോലെ ഉണ്ടെന്ന്. കലാമണ്ഡലം കൃഷ്ണൻ നായർ, അതെ. അതൊരു വലിയ അനുഗ്രഹമാണ്. ഞാൻ അവിടെ ഇരുന്ന് ഭയങ്കരമായി പ്രാർത്ഥിക്കുമായിരുന്നു. എല്ലാ ദിവസവും പ്രാർത്ഥിക്കും എന്നെയൊന്ന് ഹെൽപ്പ് ചെയ്യണമെന്ന്. കഥകളിയുടെ കിരീടം ഒരു ഗുരുവിനെ ധ്യാനിച്ച് ഒറ്റക്കെട്ടാണ്, നനച്ചു കെട്ടും, അത് ഊരിപ്പോവാൻ പാടില്ലെന്നാണ്. അതൊരു വിശ്വാസമാണ്. എല്ലാ ദിവസവും അവരൊക്കെ എന്നെ അനുഗ്രഹിക്കും. കീഴ്പ്പടം ആണെങ്കിലും ഗോപിയാശാനാണെങ്കിലും കുടമാളൂർ ആണെങ്കിലും നമ്മൾ അഭിനയിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ അവർ പറഞ്ഞു തന്നു. എനിക്ക് രണ്ട് നാഷണൽ അവാർഡാണ് അതിന് ലഭിച്ചത്, മികച്ച നടനുള്ളതും നിർമ്മാതാവിനുള്ളതും. അവതരിപ്പിക്കുന്ന കഥാപാത്രങ്ങളുടെ ആനന്ദവും ദുഃഖവുമൊക്കെ കൊണ്ടു നടക്കുമോ, അതോ സെറ്റിൽ ഉപേക്ഷിച്ചിട്ടാണോ പോരുന്നത്? ഞാൻ കൊണ്ടു നടക്കാറില്ല. എനിക്ക് തോന്നുന്നു അത്തരം അനുഭവങ്ങൾ കൂടുതൽ സ്റ്റേജിൽ തുടർച്ചയായി ഒരേ കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്നവരെയാണ്. സിനിമ ഓരോ ഷോട്ടായിട്ടാണല്ലോ എടുക്കുന്നത്, ഷോട്ടുകളിൽ ഒരു കണ്ടിന്യൂറ്റി ഇല്ലല്ലോ. മൂന്നാമത്തെ സീൻ എടുത്തു കഴിഞ്ഞാൽ 26-ാമത്തെ സീനായിരിക്കും അടുത്തത് എടുക്കുക, അപ്പോൾ ഒരു പ്രശ്നവുമില്ലല്ലോ. ഒരു ഷോട്ട് കഴിഞ്ഞാൽ ഞാൻ പോയി തമാശയൊക്കെ പറഞ്ഞിരിക്കും. കഥാപാത്രത്തിൽ നിന്ന് മാറാൻ വേണ്ടിയാണോ എന്ന് ഇപ്പോൾ ചോദിച്ചാൽ ഒരുപക്ഷെ ആയിരുന്നായിരിക്കും. അതിൽ നിന്നങ്ങ് മാറിക്കളയും, അതിൽ തന്നെ സഞ്ചരിച്ചാൽ കുഴപ്പമാകും. നാടകത്തിൽ ഒരേ കഥാപാത്രം അവതരിപ്പിച്ചവർക്ക് ആ കുഴപ്പം ഉണ്ടായിട്ടില്ലെന്നാണ് പറയുന്നത്, പ്രത്യേകിച്ച് വിദേശങ്ങളിലുള്ളവർക്ക്. അവിടെയൊക്കെ ഒരു പ്ലേ തന്നെ 100-ലധികം സ്റ്റേജുകളിൽ അവതരിപ്പിക്കുമല്ലോ, ആ സ്വാധീനം വരും. മനോധർമ്മം നമ്മുടെ ജീവിത അനുഭവങ്ങളിൽ നിന്നുണ്ടാകേണ്ടതല്ലേ? അത് പ്രയോഗിക്കാറുണ്ടോ? നമ്മുടെ നിരീക്ഷണം, നമ്മൾ കണ്ട ആൾക്കാർ, അങ്ങനെ പലതും. ഇരുവർ എന്ന സിനിമയിൽ MGR ഒരു ആക്ഷനും ഞാൻ കൊണ്ടുവരാതിരുന്നത് കൊണ്ടുവന്നാൽ അത് അദ്ദേഹമാണെന്ന് ആരോപിക്കപ്പെടും. ആ ഒരു ചാലഞ്ചുണ്ട്. ഉദാഹരണത്തിന് ദൃശ്യം 2 ജോർജ് കുട്ടി മുഴുവനും കള്ളത്തരങ്ങളാണ് പറയുന്നത്, പക്ഷേ മറ്റുള്ളവർക്ക് സത്യം ആണെന്ന് തോന്നണം. പിന്നെ പുള്ളി പറയുന്നത് എന്താണെന്ന് എനിക്കും അറിയില്ല, ഭയങ്കര മാനിപ്പുലേറ്റീവാണ്. സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് ഈ ജോർജ് കുട്ടി ആരാണെന്ന് എനിക്കും അറിയില്ലെന്ന് ഞാൻ പറയുമായിരുന്നു. ജോർജ് കുട്ടിയായി അഭിനയിക്കുമ്പോൾ താങ്കൾ ജോർജ് കുട്ടിയാവുകയും മോഹൻലാൽ മാറി നിൽക്കുകയുമാണോ? അങ്ങനെയാണ് പറയുന്നത്. അദൃശ്യനാവുമെന്നൊക്കെയുള്ള ചില കോൺസെപ്റ്റ് ഉണ്ട്. നമ്മൾ ഒരു മെഡിറ്റേഷനിൽ പോകും അദൃശ്യനായിട്ട്, ഡിസപ്പയറിംഗ് ആക്ട് എന്നൊക്കെ പറയും. ഇതൊക്കെ ഓരോ പേരുകളാണ്. ഇങ്ങനെ ഒരു സംഭാഷണത്തിൽ പറയുമെന്നല്ലാതെ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അറിയില്ല. ഛായാമുഖി, കഥയാട്ടം, കർണഭാരതം, വിദേശത്തൊക്കെ ഒരുപാട് സ്റ്റേജ് ഷോ ചെയ്തിട്ടുണ്ട്. അത്തരം നാടകങ്ങൾ വീണ്ടും ചെയ്യണമെന്നുണ്ടോ? തീർച്ചയായും അത്തരം നാടകങ്ങളിലേക്ക് പോകണമെന്നുണ്ട്. ലൈവ് നാടകം എന്ന ആശയമാണല്ലോ ഒടുവിൽ ബറോസിൽ എത്തിച്ചേർന്നത്. എനിക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമാണത്. സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ നാടകം ചെയ്തല്ലോ. ഞാൻ മോഡൽ സ്കൂളിൽ 6-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യം ബെസ്റ്റ് ആക്ടറായത്. പിന്നീട് 10-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആയി, കോളേജിൽ പഠിക്കുമ്പോഴായി, സിനിമയിൽ വന്നപ്പോൾ ബെസ്റ്റ് ആക്ടറായി. കുട്ടിക്കാലത്ത് നിലക്കണ്ണാടിയുടെ മുന്നിലൊക്കെ നിന്ന് അഭിനയിച്ച് നോക്കുമായിരുന്നു. അമ്മ പറയുമായിരുന്നു അങ്ങനെയൊക്കെ ചെയ്തിരുന്നുവെന്ന്. പക്ഷേ എൻ്റെ ഓർമ്മകളിൽ അങ്ങനെയൊന്നുമില്ല. ഒരു ആക്ടറാകണമെന്നൊന്നും ഞാൻ ആഗ്രഹിച്ചിട്ടേയില്ല. ഇല്ലേ? ഇല്ല, അതൊരു നിയോഗമാണ്. ഇനി അഭിനയമാണ് എൻ്റെ ജീവിതമെന്ന് നിശ്ചയിക്കുന്നത് എപ്പോഴാണ്? ഇപ്പോഴും അറിയില്ല അങ്ങനെയാണോ എന്ന്. അങ്ങനെ നിശ്ചയിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൺഫ്യൂഷൻ ആയിപ്പോകും. ഇതാണോ എൻ്റെ ജീവിതമെന്ന് സത്യത്തിൽ എനിക്കറിയില്ല. എന്തിനാ ഡയറക്റ്റ് ചെയ്തതെന്നും അറിയില്ല. ഇത് കഴിഞ്ഞിട്ട് ഇപ്പോൾ വലിയൊരു IMAX സിനിമ എടുക്കാം, ഇവിടെ ആരും ചെയ്തിട്ടില്ലാത്ത കാര്യമല്ലേ? അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മളെ നയിച്ചുകൊണ്ട് പോവുകയാണ്. സിനിമ ചെയ്യണമെന്നുള്ള ആഗ്രഹം ഒന്നും ഉണ്ടായിരുന്നില്ല, അഭിനയിക്കണമെന്നും ഉണ്ടായിരുന്നില്ല. എല്ലാം സംഭവിക്കുന്നതാണ്, അതല്ലേ സത്യം? ജീവിതത്തിൽ നമ്മൾ വിചാരിക്കും ഇതെല്ലാം ചെയ്യരുതെന്ന്. അങ്ങനെയല്ലോ. പറ്റുന്ന ഏത് കാര്യങ്ങളും ജയപരാജയങ്ങൾ ആയാലും പ്രീ ഡിസ്റ്റൈൻഡ് ആണ്. നമുക്കൊരുപാട് ട്രോമാസ് ഉണ്ടാകും, വീഴ്ചകൾ ഉണ്ടാകും, അതിനെ ഒക്കെ നമ്മൾ അതിജീവിക്കുന്നില്ലേ? ഉരുൾപൊട്ടി, പ്രളയം വന്നു, ഒന്നുമറിയാത്ത എത്രയോ പേർ മരിച്ചു. അങ്ങനെ വീണ്ടും പ്രകൃതി മാറി വന്നു, മരങ്ങൾ വന്നു, പൂക്കൾ വന്നു. അതുപോലെ നമ്മുടെ ജീവിതയാത്രയിലും ജയപരാജയങ്ങൾ ഉണ്ടാകാം. നമ്മൾ കുറ്റങ്ങൾ കൊണ്ടല്ല, ജീവിതത്തിൽ അതിലൂടെയൊക്കെ സഞ്ചരിച്ചു പോകണം. എല്ലാ നല്ല കാര്യങ്ങൾക്കും മാത്രമല്ല നമുക്ക് വരുന്ന സങ്കടങ്ങളിലൂടെയും സഞ്ചരിച്ചേ മതിയാകൂ.